പ്ലീസ് അലോഡ്. യഹോവയുടെ സംഘടിത നാമങ്ങളിൽ അടുത്തത് ജഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി. എക്സോഡസ് ചാപ്റ്റർ 17:50. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. ക്രിസ്റ്റഫർ മാർലോ എന്ന കഥാകൃത്തിന്റെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന പുസ്തകം പഠിച്ച ഞാൻ ആ കഥയിലെ ഒരു ഭാഗം രേഖപ്പെടുത്തട്ടെ. അനേക വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത മഹാനായ അദ്ദേഹം അവസാനം തിയോളജിയും പഠിച്ചു. അതിലും പ്രാവീണ്യം നേടിയതിനാൽ അദ്ദേഹം പൂർണ്ണമായി കർത്താവിൽ ആശ്രയം വെച്ചു. ജീവനുള്ള ദൈവത്തിൽ ഡോക്ടർ ഫോസ്റ്റസ് ആശ്രയം വെച്ചപ്പോൾ സാത്താൻ അദ്ദേഹത്തെ സമീപിച്ചു. ഫോസ്റ്റസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ സകല സുഖങ്ങളും പദവികളും നിങ്ങൾക്ക് തരാം, പകരം സ്വന്തം രക്തം കൊണ്ടൊപ്പിട്ട് ഒരു കരാർ നൽകുവാൻ ആവശ്യപ്പെട്ടു. ഒപ്പിട്ട് കൊടുത്ത ശേഷമാണ് പറയുന്നത്, ഇതിന് 15 വർഷത്തേക്ക് മാത്രമേ വിലയുള്ളൂ, ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന്. പകരം നിന്റെ ആത്മാവിനെയാണ് നൽകിയതെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം അലറി വിളിച്ചു. തന്റെ ജീവിതം വേഗം തീരുമെന്ന ഭയത്താൽ പർവ്വതത്തോടും സമുദ്രത്തോടും തന്നെ മറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. സമയം വേഗം തീർന്നു. ദൈവത്തെ ഉപേക്ഷിച്ചവനെ സാത്താൻ കൊണ്ടുപോയി. പ്രിയരെ, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:26 കാണുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിൽ പലത് നേടാനുള്ള വ്യഗ്രതയോടെയുള്ള ഓട്ടമാണ്. അവർ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണുള്ളത്? അടിമത്വത്തിന്റെ നിസ്സഹായതയിൽ നിലവിളിച്ച ജനത്തെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുവാൻ മോശയെ ദൈവം അയച്ചപ്പോൾ ആടിനെ തീറ്റിയ വടി മാത്രമായിരുന്നു മോശയുടെ കൈവശം. എന്നാൽ ദൈവം മോശയെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ വടിയും യഹോവയുടെ വടിയായി മാറി. അശക്തരായ തന്റെ ജനത്തെ ചെങ്കടൽ കടത്തിയപ്പോഴും അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും കൂടെയിരുന്ന് കരുതി. കൃപാനിധിയായ ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളെക്കാൾ മാനുഷിക വിഭവങ്ങൾ ഒരുക്കുന്ന ചിലന്തി വലകളെ അതിന്റെ സുശക്തമായ ആശ്രയസ്ഥാനങ്ങളായി കരുതുവാൻ മനുഷ്യ ഹൃദയത്തിന് യാതൊരു മടിയുമില്ലാത്ത കാലമായി വരികയാണിത്. ഓരോ ദിവസം കഴിയും തോറും ചിലന്തി വലകളെ അതിന്റെ സുശക്തമായ ആശ്രയസ്ഥാനങ്ങളെയായി കരുതി മനുഷ്യ ഹൃദയത്തിന് യാതൊരു മടിയുമില്ലാതായിത്തീരുന്നു. ചിലന്തി വലയിൽ അകപ്പെട്ട് ജീവി രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിലാകും എന്ന് മറക്കരുത്. എന്ത് തിന്നും എന്ന ചോദ്യത്തിന്റെ മറുപടിയായി അവരെ ജയാളികളാക്കി ചിലന്തി വലയ്ക്ക് പുറത്തു നിർത്തുവാൻ മന്ന തന്നെ ദൈവം നൽകി പോഷിപ്പിച്ചു. അതിന്റെ നന്മ മറക്കുവാൻ സമയമാകും മുമ്പ് മരുഭൂമിയിലെത്തിയ ജനം അടുത്ത ചോദ്യം മോശയോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് കുടിക്കും? മൂന്നാമത് ഒരു ചോദ്യം കൂടി അവർ ചോദിച്ചോ എന്നറിയുകയില്ല, ഞങ്ങൾ എന്തുടുക്കും? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും? താൻ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ജനത്തെ പാപമാകുന്ന ചിലന്തി വല പിടിക്കും മുമ്പ് ദൈവം തന്റെ ദാസനായ മോശയോട് താൻ ഏൽപ്പിച്ച വടിയുമായി ഹോരേബിലെ പാറയുടെ അടുക്കൽ എത്തുവാൻ ആവശ്യപ്പെട്ടു. ഈ വടി ഇപ്പോൾ നദിയെ അടിച്ച വടിയാണ്. ആ വടി കൊണ്ട് തന്നെ പാറയിൽ അടിച്ചപ്പോൾ ജനത്തിന് കുടിക്കുവാനുള്ള വെള്ളം അതിൽ നിന്ന് പുറപ്പെട്ടു. പാറയുടെ പുറത്ത് യഹോവ തന്നെ ഉണ്ടായിരുന്നു. യഹോവ പറഞ്ഞത് മോശ അനുസരിച്ചപ്പോൾ അവിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. നിത്യയുഗങ്ങളുടെ ആ പുരാതന ശില കാൽവറിയിൽ ദൈവത്തിന്റെ ക്രോധ ദണ്ഡനത്താൽ തകർക്കപ്പെട്ടതിന്റെ ഫലമായി ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അതിസുന്ദരമായ നിഴൽ തന്നെയാണ് പാറയിൽ അടിച്ചപ്പോൾ ഉണ്ടായ ജലവും. എത്ര വലിയ നന്മ പ്രാപിച്ചാലും ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ മനുഷ്യൻ അന്നും ഇന്നും ചോദിക്കുന്ന ചോദ്യമാണ്, യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന്. നന്ദിയില്ലാത്ത ജനം എന്ന് പറഞ്ഞ് എന്നിട്ടും തള്ളിക്കളയാത്തത് അവന്റെ കൃപയുടെ ഉറവിടമായത് അവൻ കൃപയുടെ ഉറവിടമായതുകൊണ്ടാണ്. ദാഹശമനം ലഭിച്ച് സംതൃപ്തരായതിന്റെ തൊട്ടു പിന്നാലെ വന്നത് അമാലേക്ക് എന്ന ശത്രുവാണ്. ഇസ്രായേലിനോട് യുദ്ധത്തിനാണ് ഈ ശത്രുക്കൾ എത്തിയത്. ഈ അപകടം എപ്പോഴും നമുക്ക് സംഭവിക്കാം എന്ന് മറക്കരുത്. ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ക്രിസ്തുവിലായി എന്നറിയുന്നത് ശത്രുവായ സാത്താന് സഹിക്കുന്ന കാര്യമല്ല. പാറയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിഴലാകുന്ന ജീവജലം അവർ കുടിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അമാലേക്കേറി യുദ്ധത്തിന് അവരുടെ അടുക്കൽ വന്നു. അതുപോലെ ഒരു വ്യക്തി ക്രിസ്തുവിലായി എന്നറിയുമ്പോൾ ശത്രുവായ സാത്താൻ അവന്റെ അടുക്കലെത്തും. ചിലപ്പോൾ അത് നിന്റെ സ്വന്തം വീട്ടുകാർ തന്നെയാകും. മത്തായി 10:36 പറയുന്നു, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകുമെന്ന്. ഇത് വളരെ ശരിയാണെന്ന് ആണ് ഞാൻ പറയുന്നത്. കാരണം അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ആ വാചകം പറയുന്നത്. ദൈവാത്മാവാൽ നയിക്കപ്പെടുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചു. ഞാൻ പ്രാർത്ഥിച്ചാൽ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞവർ, ഞാൻ ഹല്ലേലൂയ വിളിച്ചാൽ എന്നെ പരിഹസിക്കുവാൻ തയ്യാറായിരുന്നവർ, അവരുടെ തന്ത്രങ്ങളെ ജയിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമാണ്. നാം ദൈവത്തോട് അടുക്കും തോറും ഡോക്ടർ ഫോസ്റ്റസിന്റെ അടുത്ത് മോഹവലയുമായി ചെന്ന സാത്താൻ നമ്മുടെ അടുക്കലും വരും. പക്ഷെ വീഴല്ലേ മക്കളെ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സാത്താന്റെ തന്ത്രത്തെ തകർക്കുന്ന ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ഒഴുകിയ പരിശുദ്ധാത്മാവാകുന്ന ജലത്താൽ ക്രിസ്തുവിനോട് ചേർന്ന് നീ ഭയപ്പെടരുത്. ലോകമോഹങ്ങൾക്ക് അധീനരാകുവാൻ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ ഇടയാകാതെ സൂക്ഷിക്കുക. ഉപേക്ഷിക്കുവാൻ വചനം ആവശ്യപ്പെട്ടത് ഉപേക്ഷിച്ച ശേഷം ചെറിയ കാര്യമല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ശീലമാക്കുവാൻ ആരെയും സമ്മതിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ ശത്രുവിന്റെ യുദ്ധത്തിന് മുമ്പിൽ തോറ്റുപോകും എന്ന് മറക്കരുത്. ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്ന അമാലേക്കരെ യഹോവ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരാണ് ഈ അമാലേക്കർ എന്നറിയുന്നത് നല്ലതാണ്. വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായ ഏശാവ് ഒരു ദിവസം വെളിമ്പ്രദേശത്ത് നിന്ന് വന്നപ്പോൾ കൂടാരവാസിയായ യാക്കോബ് വെച്ച ചുവന്ന പായസം ചോദിച്ചു. 25:31 നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ദൈവം നൽകിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തുവാൻ സമ്മതമാണെന്ന് അവൻ സത്യം ചെയ്തു. യാക്കോബിനോട് സത്യം ചെയ്ത ഏശാവ് അവൻ നൽകിയ അപ്പവും പയറുപായസവും ഭക്ഷിച്ചു. ജ്യേഷ്ഠൻ എന്ന പദവി താൻ മരിക്കുമ്പോൾ നഷ്ടമാകുന്നതല്ലേ, പിന്നെന്തിനാത് എന്ന് പറഞ്ഞാണ് ആ പദവി അവൻ നഷ്ടമാക്കിയത്. പ്രിയരെ, അതുപോലെ ദൈവം തരുന്ന ആരോഗ്യം, സമ്പത്ത്, ആയുസ്, വചനം, സാഹചര്യങ്ങൾ ഇവ എന്തിനെന്ന് ചോദിച്ച് നന്മകളെ നഷ്ടപ്പെടുത്തി അമാലേക്കരാകുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? ഏശാവിന്റെ കൊച്ചുമകനാണ് അമാലേക്ക്. ജ്യേഷ്ഠനെ വീണ്ടും ചതിച്ച് അപ്പനിൽ നിന്ന് യാക്കോബ് അനുഗ്രഹം നേടിയെടുത്തു. ദൈവം നൽകിയ അനുഗ്രഹത്തെ വിറ്റ് ജഡീയ സന്തോഷത്തിന് വില കൽപ്പിച്ചവനെ യഹോവ വെറുത്തു. അമാലേക്കരും അങ്ങനെയുടെ യഹോവയുടെ വെറുപ്പ് നേടി. ഹാമാനാണ് തിരുവചനത്തിലെ അവസാനത്തെ അമാലേക്ക്. യഹോവ വെറുക്കുന്നവനായതിനാലാണ് മൊർദെഖായി ഹാമാനെ വണങ്ങാതിരുന്നത്. 1 Samuel 15:18 നീ ചെന്ന് അമാലേക്കരായ പാവികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് ആദ്യ രാജാവായ ശൗലിനോട് യഹോവ പറഞ്ഞു. അവൻ അനുസരിച്ചില്ല എന്ന് 1 Samuel 15:20-21 വാക്യങ്ങളിൽ കാണാം. യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞവനെ യഹോവയും തള്ളിക്കളഞ്ഞു. ഈ ഭാഗങ്ങളിൽ നിന്ന് യഹോവ അമാലേക്കരെ എത്രത്തോളം വെറുക്കുന്നുവെന്ന് നമുക്ക് കാണാം. ഇവരാണ് ഇസ്രായേൽ ജനത്തോട് ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. യഹോവയുടെ നിർദ്ദേശം മോശെ അറിയിച്ചതനുസരിച്ച് യോശുവ തിരഞ്ഞെടുത്ത ജനവുമായി ശത്രുവിനോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിന് പുറപ്പെട്ടവരും കുന്നിൻ മുകളിൽ കയറി ദൈവത്തിന്റെ വടി ഉയർത്തിയ മോശയും മോശയുടെ സഹായത്തിനെത്തിയ അഹരോനും ഹൂരും യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു. കൈകൾ ഉയർത്തി നിന്ന മോശയുടെ കൈകൾക്ക് ഭാരം അനുഭവപ്പെട്ടപ്പോൾ അവർ ഒരു കല്ലെടുത്ത് അതിൽ അവനെ ഇരുത്തി ഇപ്പുറത്തും അപ്പുറത്തുമായി നിന്ന് കൈകൾ താങ്ങി. വടി ഒരു കൈയിൽ നിന്ന് മാറി മറ്റേ കൈയിൽ പിടിക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം തോൽവിക്ക് കാരണമാകും. നാം പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയത്തിൽ വരുന്ന ചിന്തകളുടെ വ്യത്യാസം നമുക്ക് തോൽവിക്ക് കാരണമാകുമെന്ന് മറക്കരുത്. സൂര്യാസ്തമനം വരെ വടി ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ അമാലേക്കിനെ തോൽപ്പിച്ചു. ഇതുപോലെ കർത്താവിന്റെ നാമം ഉയർത്തിപ്പിടിപ്പാൻ ജീവിതമാകുന്ന സൂര്യൻ അസ്തമിക്കും വരെ നമുക്കും ഇടയാകട്ടെ. കുന്നിന് മീതെ ഇരിക്കുന്ന മോശയും സ്വർഗോന്നതികളിൽ ഇരിക്കുന്ന ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. കുന്നിന് മുകളിൽ ഇരിക്കുന്ന മോശയും സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കാം. മാനുഷിക ബലഹീനത കരങ്ങളിൽ എത്തുമ്പോൾ തോൽവി സംഭവിക്കും. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ കരം തളരാത്തതിനാൽ നമുക്കാണ് ജയം. യുദ്ധം ആദ്യമായി കണ്ടവർ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് മോശ നന്ദി സൂചകമായി ഒരു യാഗപീഠം പണിതത്. അത് ദൈവിക കരുണയ്ക്കുള്ള നന്ദിയായിരുന്നു. രണ്ടാമതായി യാഗപീഠം ദൈവം നൽകിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു. മോശ വടി കയ്യിൽ പിടിച്ചപ്പോൾ ആ ഒരു വടി എന്ന് പറയുമ്പോൾ ആ വടി ദൈവത്തിന്റെ വടിയാണ്. കയ്യിൽ പിടിച്ചപ്പോൾ ലഭിച്ച നന്മയ്ക്കായി ഓർമ്മ നിലനിർത്തുവാൻ പണിത യാഗപീഠത്തിന് അദ്ദേഹം ഒരു പേര് നൽകി, യഹോവ എന്റെ കൊടി, യഹോവ നിസി. മോശ പിടിച്ച വടി അല്ലെങ്കിൽ ബാനർ യഹോവ തന്നെയായിരുന്നു. പ്രിയരെ, നമുക്കും ക്രിസ്തുവിനെ ഉയർത്തുന്നവരാകാം. അതേസമയം നിയമം അനുസരിക്കുവാനും മറക്കരുത്. കാരണം അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതാണ്. ശ്രദ്ധയോടെ ജീവിച്ച് ക്രിസ്തുവിനെ ഉയർത്തുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവേ, യഹോവ നിസി എന്ന് പറയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ദൈവത്തെ പിൻപറ്റുന്നവരായി ജീവിക്കുമ്പോൾ പല തന്ത്രങ്ങളുമായി സാത്താൻ ഞങ്ങളുടെ അടുക്കൽ വരും. എന്നാൽ സാത്താന്റെ തന്ത്രത്തിൽ വീണു പോകാതെ യഹോവ എന്റെ ജയക്കൊടി എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി അവനെ അനുസരിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ. ലോകം തരുന്ന അനേക ആകർഷക വസ്തുക്കളുണ്ട്. ആ ചിലന്തി വലകളുടെ ഭംഗി കണ്ട് ഞങ്ങൾ അവിടേക്ക് പോയാൽ വലയിൽ കുടുങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ലോകം ഞങ്ങളെ കീഴ്പ്പെടുത്തിയാൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകലും. ദൈവത്തിൽ നിന്ന് അകലുന്നവരെ ദൈവം ഉപേക്ഷിക്കും. കർത്താവെ, അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഞങ്ങൾ നിന്നിൽ നിന്ന് അകലുവാൻ, അമാലേക്കരായി നിന്നിൽ നിന്ന് മാറിപ്പോകുവാൻ, ദൈവത്തിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കുന്നവരായി തീരുവാൻ ഒരിക്കലും സമ്മതിക്കരുതേ. അമാലേക്കനെ വണങ്ങാത്തവരായി ധൈര്യത്തോടെ മൊർദെഖായിയെ പോലെ ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. തള്ളിക്കളയേണ്ടതിനെ ദൈവം തള്ളിക്കളയാൻ പറഞ്ഞാ പിന്നെ അതിന്റെ ഭംഗിയോ അതിന്റെ സാമർത്ഥ്യമോ നോക്കാതെ ദൈവം പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ വിലയേറിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിനായി പുറപ്പെടുവാൻ പറയുന്നതിന്റെ കാരണം അവർ പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ച ശേഷമാണ് അമാലേക്ക് അവരോട് യുദ്ധത്തിന് വന്നത്. ഞങ്ങൾ പരിശുദ്ധാത്മ കൃപയിലാകുമ്പോൾ ശത്രു ഞങ്ങളുടെ അടുക്കൽ വരുമെന്ന് മനസ്സിലാക്കി ശത്രുവിനെ അവന്റെ തന്ത്രത്തെ എതിർത്ത് നിൽപ്പാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും ഞങ്ങളുടെ ശത്രുക്കളായി വരുന്നത്. എന്നാൽ അവരുടെ സ്നേഹം വേണമെന്നുള്ള വിചാരത്തോടെ ദൈവത്തെ മറക്കുന്നവരായി ഞങ്ങൾ തീരാതെ അവരെക്കാട്ടിലും ഒക്കെ വലുത് ആരെക്കാട്ടിലും വലുത് എന്റെ ദൈവമാകുന്നു എന്നുള്ള ധൈര്യത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാമാരിയുടെ കെടുതികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യഹോവ റാഫയായി യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈ പ്രതികൂലത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അമാലേക്കന്മാർ ഒത്തിരി ഈ ലോകത്തിൽ പെരുകിയിട്ടുണ്ട്. സംസ്ഥാനത്തിലും ലോകരാഷ്ട്രങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തും എല്ലാം അമാലേക്കിന്റെ ശക്തി വർദ്ധിക്കുന്നു. അമാലേക്കിനെ തോൽപ്പിക്കാനുള്ള കൃപ കർത്താവെ ദൈവത്തിന്റെ മക്കൾക്ക് നീ നൽകണമേ. അതിനുശേഷം ഞങ്ങൾ ഒരു യാഗപീഠം പണിയുമ്പോൾ അത് യഹോവ നിസി എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ധൈര്യം തരണമേ. യഹോവ നിസിയായി കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ നിന്നെ ഉയർത്തിപ്പിടിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. തകർന്നു പോകുവാൻ ഒരിക്കലും ആരെയും അനുവദിക്കല്ല. ദൈവമക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി യഹോവയുടെ സംഘടിത നാമങ്ങൾ എന്നുള്ള ഈ വിഷയം തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.